സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു. ജനം തീക്ക് ഇരയായിട്ടിരിക്കും. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലതുഭാഗം പിടി കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും. ഇടത്തു ഭാഗവും തിന്നും തൃപ്തി വരികയില്ല. ഓരോരുത്തരും താന്താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളയുന്നു. മനസ്സെ എഫ്രൈമിനെയും എഫ്രൈം മനസ്സെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളവാനും എന്റെ ചാപ്റ്റർ 10 ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും പിതാവുമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികേട് ചട്ടം നിയമിച്ചിരിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് തന്നെ വിനാശത്തിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനികയും അതന്മാരുടെ കീഴെ വീഴുകയും ചെയ്തേ ഉള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം തങ്ങളുടെ അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്റെ കോപത്തിന്റെ മേലായ അസുരന് അയ്യോ കഷ്ടം. അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും. എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിധേയമായി ഞാൻ അവന് കൽപ്പന കൊടുക്കുന്നു. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളവാനും തന്നെ. അവന് അങ്ങനെയല്ല നിരൂപിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിക്കാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്രേ അവന്റെ താല്പര്യം. അവൻ പറയുന്നത് എന്റെ പ്രവർത്തനമാരൊക്കെയും രാജാക്കന്മാരല്ലയോ? കലിനോ കർക്കനീഷിനെ പോലെയല്ലയോ? ഹമാ തർപ്പാദിനെ പോലെയല്ലയോ? ചമരിയ ദിനശേഖനെ പോലെയല്ലയോ? യേശുജമലും ചമരിയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന നിത്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കേ. ഞാൻ ചമരിയോടും അല്ലെ നിത്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യേശുജമിനോടും അല്ലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും എന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നതഭാവത്തിന്റെ മഹിമയോടും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിഥികളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും ബരാസനയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കുടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചിറകനക്കുകയോ ചുണ്ടു പിറക്കുകയോ ചലിക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി ബമ്പ് പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചപ്പാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനോ വടിമുക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോയ് പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയ കർത്താവ് അവന്റെ പുരന്മാരുടെ ഇടയിൽ ക്ഷയം അയക്കും. അവന്റെ മൗഖ്യത്തിനെതിരെ തീ കത്തും പോലെ ഒരു കാലം അത് ഒന്ന് കത്തും. ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധന ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടിന്റെയും മൗഖ്യത്തെ ദേഹീദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്ന പോലെ ആയിരിക്കും. അവന്റെ കയ്യിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലനെ അവയെ എണ്ണി എഴുതാം. അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിത കിണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രയേലിന്റെ പരിശുദ്ധനായി യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങിവരും. യാശൂബ് യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിലേക്ക് മടങ്ങിവരും. ഇസ്രയേലിന്റെ ജ്ഞാൻ കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും. നീതിയെ പ്രവർത്തിക്കുന്നതായ ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ എന്നാൽ നീതിയെ സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ യഹോവയ കർത്താവ് സർവ്വഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, അശ്ശൂർവടി കൊണ്ട് നിന്നെ അഴിക്കുകയും ഇസ്രയേലിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞുവന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. ഓറേബ് പാറക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവാവിന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും. അവൻ തന്റെ പടി സമുദ്രത്തിന്മേൽ നീട്ടും. ഇസ്രയേമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാലിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അവൻ അയ്യാത്തിലെത്തി മിദ്യോനിൽ കൂടി കടന്ന് മീകാശിൽ മിക്മാസിൽ തന്റെ കടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ സൂര്യം കടന്ന് കേബിലിന്റെ ആപാത്തു റാമ നടുങ്ങുന്നു. ശൗരന്റെ ഗതിയാ ഓടിപ്പോയി ചെല്ലിയും പുത്രി ഉറക്കം നിലവിളിക്ക, ലേശയെ ശ്രദ്ധിച്ചു കേൾക്ക, അനാഥത്തെ ഉത്തരം പറക, മൽമേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു. യദിനെ നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു. ഇന്ന് അതൻ നോവിൽ താമസിച്ചും യെരുശലേം നിവാസിയായ സ്തീവൻപുത്രയുടെ പർവ്വതത്തിന് നേരെ അവൻ കൈ കുലുക്കുന്നു. സൈന്യങ്ങളുടെ ഹോവയ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ എത്തിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. അവൻ വനത്തിലെ പശു പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ടും ചവിട്ടി കളയും. ലബാനോനും ദേവദാറ്റിന്റെ കയ്യിൽ വീണു പോകും, ബലവാന്റെ കയ്യിൽ വീണു പോകും. ചാക്ഷലേഖൻ എന്നാൽ ഇഷായുടെ വീട്ടിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവർത്തിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെയ്തുകൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധ്യതകൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായി എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അതിരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കിട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോട് പാർക്കും, പുള്ളിപ്പുലി കോലാട്ട് കുട്ടികളോട് കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ നേയും, അവയുടെ കുട്ടികളെ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയുന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ഗോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അങ്ങാടിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി പേരായവനെ വ്യാധികൾ അന്വേഷിക്കും. അവന്റെ വിശ്രാമസ്ഥലം മൗത്തമുള്ളതായിരിക്കും. അങ്ങാടി കർത്താവിന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും, ഇസ്രയേമിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, എലാമിൽ നിന്നും, ഷിനാരിൽ നിന്നും, ഹമാത്തിൽ നിന്നും, സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അവൻ വ്യാധികൾക്ക് ഒരു കുടി ഉയർത്തി ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചെറുപ്പോയവരെ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും ഒന്നിച്ച് കൂട്ടുകയും ചെയ്യും. എഫ്രയീമിന്റെ അസൂയ നീങ്ങിപ്പോകും. യഹൂദയെ അസൂയപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രയീം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രയീമിനെ അസൂയപ്പെടുത്തുകയും ഇല്ല. അവർ പടിഞ്ഞാറ് ഫിലിസ്തീനയുടെ മലഞ്ചെരിവിന്മേൽ ചാടും, ഇരക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും. ഏദോമിന്മേലും മോവന്മേലും കൈവയ്ക്കും, അമ്മൂന്യറവയെ അനുസരിക്കും. യഹോവ ഇസ്ലേം കുടലിൽ ഇസ്ലേം കടലിന്റെ നാവിനെ ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഊങ്ങി അതിനെ അടിച്ച് ഏഴ് വഴികളാക്കി ചെരുപ്പ് നനയാത്ത കടക്കുമാറാക്കും. മിസ്ലീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്നതുപോലെ അശൂരിയിൽ നിന്നാണ് ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുപലി ഉണ്ടാകും. ചാപ്റ്റർ 12. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവയെ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം രക്ഷ, യഹോവയായി ആകെ എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും വ്യാധികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തിയെ അറിയിക്കുകയും അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയും യഹോവയ്ക്ക് കീർത്തനം ചെയ്യുകയും അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലാവരും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രയേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയനായിരിക്കാൻ ദൂഷിപ്പിക്കും. ചാപ്റ്റർ 13. ആമോസനവനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം. മൊട്ടക്കുന്നിനെ കുടിയുയർത്തുകയും അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾ തകർത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പിയും. ഞാൻ എന്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു, ഗർവത്തോടെ ഉല്ലസിക്കുന്ന എന്റെ വീരന്മാരെ ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. ഗതിജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം. സൈന്യങ്ങളുടെ വായുധ സൈന്യത്തെ പരിശോധിക്കുന്നു. ദേശത്തെയൊക്കെ നശിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കേണ്ട മുറയിടുകയും അത് പ്രദേശത്തിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തകർന്നു പോകും, സകലതയും ഉരുകിപ്പോകും. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോക്കിട്ട സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം സുരച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും ബാബേലിനെ അതിൽ നിന്ന് മുറിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അധികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉയർത്തെങ്കിൽ തന്നെ ഇരുണ്ടു പോകും. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷ നിമിത്തവും കൃഷ്ണനായുടെ അവയുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർഭത്തെ ഞാൻ ഇല്ലാതാക്കും. ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീസ് തങ്കത്തെക്കാളും ദുർലഭമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുന്നുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ കോപത്തിലും അതിന്റെ ഉഗ്രകോപത്തിലും നാളിലും കൂടി അതിന്റെ സ്ഥാനത്തും ഇളകിപ്പോകും. ഓടിച്ചു വിട്ട ഇളയ മാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവർ ഓരോരുത്തരും താൻ താന്റെ ത്യാഗിയുടെ അടുക്കിലേക്ക് തിരിയും. ഓരോരുത്തരും താൻ താന്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും. കണ്ടുകിട്ടുന്നതിനെയൊക്കെയും കുത്തിക്കൊല്ലും. പിടിപെടുന്നതിനൊക്കെയും വാളാൽ വീഴും. അവർ കാണിക്കെ അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്ത് കളയും. അവരുടെ വീടുകളെ കൊള്ളയിടും. അവരുടെ ഭാര്യമാരെ അപമാനിക്കും. ഞാൻ മേജരെ അവർ ഉന്നതമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല. പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്ത് കളയും. ദീർഘഫലത്തോട് അവർക്ക് തരണ തോന്നുകയില്ല. വൈദങ്ങളെയും അവർ ആദരിക്കയില്ല. രാജ്യമത മഹത്വം കൽദയുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും പാർക്കുണ്ടാകയില്ല. തലമുറ തലമുറയോളം അവർ ആരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങാൻ നിറയും. ഒട്ടകപക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായിക്കുന്ന അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓടിയിടും. അതിന്റെ നന്ദി അടുത്തിരിക്കുന്നു. അതിന്റെ കാലം തിരിച്ചു പോകുകയുമില്ല. ബാറച്ചുമോ യാക്കോബിന്റെ ലേഖനം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിച്ച് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനനാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അവന്റെ ശരീരം മുഴുവനും ചിരിക്കുന്നതല്ലോ. കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുത്താൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു അറിയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായ ലോകത്തെ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു, മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യക്കാർക്കും ഒരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം മരണപരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്യവൃക്ഷം മയുവഴിയും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായ ആര്? അവൻ ജ്ഞാനദർശനമായി സൗമ്യതയോടെ നല്ലടത്തിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈക്കുള്ള ഈർഷ്യയും ചാടിയും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും സൂക്ഷിച്ച് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, കൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ചാടിയും ഉള്ളിടത്ത് കലക്കവും ചില വിശ്രാന്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമതും നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണ ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടമില്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നത് സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. 4-ാം അധ്യായം. നിങ്ങളിൽ ശണ്ഠയും കലഹവും ഇവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഫോഗ്രഹിച്ചവരെയും അല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളെ ചെലവഴിക്കേണ്ടതിന് അല്ലാതെ യാചിച്ചുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻശിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെടുത്ത് വെറുതെ സംസാരിക്കുന്നു തോന്നുന്നുവോ? അവൻ തമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളിലോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ള കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുകയും ഗുരുവനസുള്ളവരെ ഹൃദയത്തിന് ശുദ്ധീകരിക്കുകയും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരുകയും നിങ്ങളുടെ ചിരിദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ അന്യം ദുഷിക്കരുത്. അത് തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നതിന് ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ ഈ ന്യായപ്രമാണത്തെ അന്വേഷിക്കുന്നവനല്ല വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണകർത്താവ് ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിയും. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ ബമ്പു അറിഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്താൻ ഇരുന്നിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അഞ്ചാം അധ്യായം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽവരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുകയും നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീപോലെ നിങ്ങളുടെ ചേർത്തിന്നുകളെയും അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളായി ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത്ത് വിലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുകഴിഞ്ഞോ? അത് നിങ്ങളുടെ അടുക്കിൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിളിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷം ദീർഘക്ഷണോടിരിക്കുകയും കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നതല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിളിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഇറങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി ഭാഗത്ത് നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുകയും. സഹിഷ്ണുതാണ് ചെറിയ ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യൂബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുള്ളതല്ലോ. വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിലാക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പൊന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇവ ഇല്ല എന്ന് ഇരിക്കട്ടെ. നിങ്ങളെ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണം വിളിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് കമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു. ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അവന്മാരെ, നിങ്ങളുടെ ഒരുവൻ സത്യം വിട്ട് വെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഭാവിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ വെകുത്തം മറക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞു കേട്ടെ. സങ്കീർത്തനങ്ങൾ 63-ാം അധ്യായം. ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ എന്നൊരു ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ നിന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മധ്യം നേതൃത്വം കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു. എന്റെ വായി സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചെറിയ നെതിരിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിന്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തെ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതിനെല്ലാം പുകഴും. എങ്കിലും ഘോഷ് പറയുന്നവരെ വായി അടഞ്ഞു പോകും. 64 ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതിയോട് പ്രവർത്തിക്കുന്നതിന്റെ കലഹത്തിലും ഞാൻ അകപ്പെടാതവണ് എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചു നെയ്യേണ്ടതിനെ അവർ കൈപ്പുള്ള വാക്കായി അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകളുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ചു കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞു വെക്കുന്നു. നമ്മെ ആർ കാണുമെന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഒരു സൂക്ഷ്മ സൂത്രം സാധിച്ചു പോയി എന്ന് പറയുന്നു. ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെ എയ്യും. അമ്പോണ്ട് അവർ പെട്ടെന്ന് മുറിവ് ഏൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിചിതമായിരിക്കാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയകരമാർക്കിൽ എല്ലാവരും പുകഴും. 65 ദൈവമേ, സിയോനിൽ സ്തുതിക്ക് യോഗ്യം നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരം ഏർപ്പാർക്കേണ്ടത് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മോട് തൃപ്തന്മാരാകും. ഭൂമിയുടെ എല്ലാ അർത്ഥികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കും നിങ്ങളുടെ രക്ഷയാം. ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ ബല മരക്കി കെട്ടിക്കൊണ്ടേ അതിന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരുമാലകളുടെ കോപവും ജാതികളുടെ കലക്കും ശമിപ്പിക്കുന്നു. പൂസീമാവാസികൾ നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ച് ലക്ഷിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന് നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ കട്ട ഉടച്ചു നിർത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സമ്മർദ്ദത്തെ എന്ത് നന്മകൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടിപ്പൊഴിക്കുന്നു. മരുഭൂമിയിൽ പർവ്വങ്ങൾ പുഷ്ടിപ്പൊഴിക്കുന്നു. കുന്നുകൾ വിലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 100 സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവന്റെ സന്നിധി വരികയും യഹോവ തന്നെ ദൈവം അറിയുകയും അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ നിയോഗിക്കുന്ന ആടുകളിൽ തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. സങ്കീർത്തനം 101 ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവയെ ഞാൻ സങ്കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്കത്തോടെ പെരുമാറും. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയവനോട് അകന്നിരിക്കും. ദുഷ്ടതയെ ഞാൻ അറിയയില്ല. കൂട്ടുകാരനെ കുറിച്ച് യേശുവിന് പറയുന്നതിനെ ഞാൻ നശിപ്പിക്കും. ഉന്നത പാവവും നികള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കയില്ല. ഈ ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല. ഫോഴ്സ് പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കയില്ല. യഹോവയുടെ നഗരത്തിൽ നീ സകല ദുഷ്പ്രവൃത്തിക്കാരെയും ചേച്ചി വിളയേണ്ടതിന് ദേശത്തിലെ ദുഷ്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരമേ അവന്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. അവൻ എന്റെ സാഹൃത്യത്തെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിലും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും തന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കുരുതനെ കരുതനെ പോലെ പുതിയ വരത്തക്കോണം അവൻ നിന്റെ വായിക്ക് നന്മോട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയും തന്റെ പ്രവൃത്തിയിലെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും പരസിക്കയില്ല. എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യേണ്ടതില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂവുപോലെയാണ് പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. യഹോവയുടെ ദൈവമെന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്തും സകലത്തെയും ഭരിക്കുന്നു. അവന്റെ ഭയത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സ്വയൽ സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സ്വല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സ്വല പ്രയോഗത്തിലുമേ യഹോവയെ വാഴ്ത്തുവിൻ. എന്നനുമേ യഹോവയെ വാഴ്ത്തുക. യഹോവയെ സ്തുതിന്റെ സ്തുതിക്ക് യോഗ്യമാകുന്നു. പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആനുദലമേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗസ്തു ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആരാധന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ധന്യമാർന്ന ഒരു ബുധനാഴ്ചയോട് പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മധ്യത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട ശ്രേഷ്ഠമായ ചിന്തകളെ ധ്യാനിച്ച ഈ ദിനങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ആ ഓർമ്മയെ വീണ്ടും അനുസ്മരിച്ച് ആരാധിച്ച് ആഹ്ലാദപൂർവം കർത്താവിന്റെ പുനരുത്ഥാനത്തോട് പങ്കാളികളായി ആ വിശ്വാസത്തെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് ജീവിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒരു നിമിഷം കൂടെ ദൈവം തമ്മ നമുക്ക് ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ ഹൃദയപൂർവ്വം മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ ആദരവോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് അന്ന് വാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും വിശ്വാസികളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട റേച്ചൽ ജോർജ് ആന്റി സുവിശേഷങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടത്തപ്പെടുകയായിരിക്കും. റേച്ചൽ ജോർജ്, കേൾക്കാം പാടിക്കോളൂ.
തുതി ചെയ് മനമേനി ജീവനാദനേശുവേ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി. തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാദനേശുവേ, മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിലാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാദനി. സ്തുതിചെയ് മനമേ നിത്യവും നിൻ ജീവനാദനേശുവേ, ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴുകയ, ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാദനേശുവേ, ദിനവും
എന്നെ ചാർച്ചക്കാരെ ബഹുമാനിപ്പാനും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്നും നിന്റെ പരിശുദ്ധ രൂപ നാമം മഹത്തീകരിക്കപ്പെടുവാൻ ഇടയാക്കണമേ. അത് നിബിയന്മാരുടെയും സഹ്യന്മാരുടെയും സഹദന്മാരുടെയും മധ്യന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
പിതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീയതരെ, ആമുഖത്തിൽ അർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയുടെ ദൈവം നമുക്ക് ദാനമായി നൽകി ദൈവശബ്ദം കേൾക്കുവാനും ദൈവസന്നിധിയുടെ വിശുദ്ധിയോടെ ജീവിക്കുവാനുമുള്ള ഒരു മുഖാന്തരമായി നമുക്ക് ലഭ്യമാകുന്ന ഓരോ ബുധനാഴ്ച പ്രാർത്ഥനകളും നിദാനമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി ദൈവം നമ്മളെ താങ്ങുന്നു. ആ ദൈവസ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവം ദാനമായി തന്ന നിമിഷങ്ങളൊക്കെ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ മാത്രം ഇഴുകി ചേർന്ന് ജീവിതത്തിന്റെ നന്മയെ പരിപൂർണമായി നിസ്സാരവൽക്കരിക്കാതെ ആ ദൈവമഹത്വത്തിനോട് നിദാനമാകത്തക്ക വിധത്തിൽ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുവാനും കൂടുതൽ ആധ്യാത്മിക ഊർജത്തോടുകൂടി ഈ ലോകത്തിൽ സാക്ഷികളായി, ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിക്കാനൊക്കെ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബുധനാഴ്ച പ്രാർത്ഥനയൊക്കെ ആ ഒരു ചിന്തകളിലേക്ക്, ആ ഒരു വിചാരങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ കരുത്തോടെ കൊണ്ടെത്തിക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. ഇന്നത്തെ പ്രത്യേകിച്ച് ഒന്ന് ഓർക്കാനുള്ള ഒരു വ്യക്തിയെ നമ്മുടെ സഭയിലെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത, സാധാരണ നമ്മളെപ്പോഴും ഓർമ്മകളിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത വ്യക്തികളായിട്ട് നമ്മളെപ്പോഴും ചേർത്ത് വെക്കാറുള്ളത് മേൽപ്പട്ടക്കാരെയും വിശുദ്ധരായൊക്കെ ജീവിച്ച പിതാക്കന്മാരെയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള മനുഷ്യരെയാണ്. എന്നാൽ അതേപോലെ വിശുദ്ധനായിട്ട് ജീവിച്ച ഒരു മനുഷ്യനെ ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അത് മറ്റാരുമല്ല, സഭാകവി എന്ന് നമ്മൾ ആദരവോടെ സ്മരിക്കുന്ന പ്രിയപ്പെട്ട CP ചാണ്ടി സാറ്. ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും വിശദീകരിക്കുന്നത് വലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ദൈവം നൽകിയ ഒരു വിശുദ്ധനായ മാറാപ്രയമാണ് അദ്ദേഹം. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന പല ഗീതങ്ങളും പ്രത്യേകിച്ച് സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഒരുപക്ഷെ ഒരു ഭാഷ ആവിഷ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഗീതം ആവിഷ്കരിക്കുമ്പോഴും അതിൻ്റെതായ തനതായ അല്ലെങ്കിൽ അതിൻ്റെതായ അത് രൂപം കൊണ്ട ഭാഷയിൽ ആ ഗീതത്തെ രൂപപ്പെടുത്തുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. അങ്ങനെയാണല്ലോ അത്. പക്ഷെ അങ്ങനെയുള്ള സുറിയാനി ഗീതങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ സുറിയാനിയിൽ എങ്ങനെ ആ ഗീതം ആലപിച്ചോ അതിന്റെ സൗന്ദര്യവും അതിന്റെ അർത്ഥവും അതിന്റെ ആഴവും ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ അതിന്റെ പ്രൗഢത നിലനിർത്തിക്കൊണ്ട് തന്നെ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്, അത് വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല, മരുഭൂമിയിലൊക്കെ ജീവിച്ചിരുന്ന പിതാക്കന്മാര് കാണിച്ച ആ പ്രാർത്ഥനാ ജീവിത അല്ലെങ്കിൽ ആരാധനയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ സ്പർശനം ഒട്ടും അതിന്റെ മഹത്വം കൈവിട്ട് കളയാതെ തന്നെ ആ വിശുദ്ധിയിൽ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഗീതങ്ങൾക്കൊക്കെ വളരെ മനോഹരമായ ഒരു ഒരു പുനരാവിഷ്കാരം നിർവഹിച്ച ശ്രേഷ്ഠ വിശുദ്ധ പിതാവാണ് ഈ CP ചാണ്ടി സാറ്. ഞാൻ വിശുദ്ധ പിതാവ് എന്ന് തന്നെ അദ്ദേഹത്തെ ഞാൻ ഓർപ്പിക്കും. അദ്ദേഹത്തിന് ഒരു പട്ടത്തം ലഭിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പല വ്യക്തികളും അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമീപ്യം അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു വിശുദ്ധിയോടെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത്ര നന്മയിൽ ജീവിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് അദ്ദേഹം. കബറടങ്ങിയിരിക്കുന്നതും പിതാക്കന്മാരൊക്കെ കബറടക്കിയ പത്തനംതിട്ട ബേസിൽ ദേറായിലോട് ചേർന്നാണ്. ഒരുപക്ഷെ ഈ പരിശുദ്ധ സഭയ്ക്ക് എന്നും എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ, അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായ ഒരു ആദരവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സഭ അദ്ദേഹത്തിന് കൊടുക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമാണ്. കാരണം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലാണല്ലോ ഈ ഒരുപാട് പബ്ലിസിറ്റികളും ഇത്തരം രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാകുന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹമൊക്കെ മരണപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരുന്നുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ള ഖ്യാതി അത് പറയാൻ തക്കവണ്ണം ഇടയാകാതെ. ഇത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു സഭയിലെ എല്ലാ വിശ്വാസികളും, മലങ്കർ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ വിശ്വാസികളും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഒന്ന് ദേവാലയത്തിൽ ഒന്ന് അനൗൺസ് ചെയ്യുകയും ഇങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ, കാരണം എല്ലാ അച്ഛന്മാരും നിരന്തരം പാട്ടുകൾ ഏറ്റുപാടുമ്പോഴും അല്ലെങ്കിൽ വിശ്വാസികളെ ഗീതങ്ങൾ ഏറ്റുപാടുമ്പോഴും അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ യത്നവും, കാരണം ചുമ്മാ ഒന്നും ഒരു ഭാഷ ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ അറിവും ഒക്കെ ഉള്ള നമ്മളൊക്കെ വിചാരിച്ച പോലെ നടക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഒന്നുമില്ലെന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കുത്തിയിരുന്ന് പഠിച്ച് ഈ ഗീതങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് വിശദീകരണത്തിന് അർഹയാക്കപ്പെട്ട അല്ലെങ്കിൽ അർഹനാക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സി പി ചാണ്ടി സാർ. അദ്ദേഹത്തെ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം സഭയ്ക്ക് നൽകിയിട്ടുള്ള, ഈ പരിശുദ്ധ സഭയ്ക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അനവധിയാണ്. കോൺട്രിബ്യൂഷൻസ് സാധാരണ പിതാക്കന്മാർക്ക് നൽകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠരായ പിതാക്കന്മാർ നൽകിയിട്ടുള്ളത് പോലെ തന്നെ അത്രമാത്രം അതിനെ വില കൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം എന്നും ഈ സഭയിൽ അയ്യോ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കട്ടെ. വരും തലമുറകളും അദ്ദേഹത്തിന്റെ അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മഹത്വത്തെയും ഏറ്റുപാടുവാൻ തക്കവണ്ണം ഉള്ള അറിവുള്ളവരായി വളരട്ടെ. അങ്ങനെ അദ്ദേഹം എന്നും നിലനിൽക്കട്ടെ. പ്രാർത്ഥനയിൽ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥന ഓർക്കുകയും അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ മധ്യസ്ഥ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനായ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വന്നിയ ബിജോയ് സക്കറിയാച്ചനാണ്. യാതൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഭദ്രാസന അരമനയിൽ മാനേജറായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ സഹായവും ഒക്കെ ലഭ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ശാന്തനായും സൗമ്യമായും എപ്പോഴും കാണപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠനാണ് ബിജോയ് അച്ഛൻ. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ സുവിശേഷങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരി സ്കറിയ ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ബിജോയ് അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. ഹലോ ഹലോ എനിക്ക് ഒരു പക്ഷേ മേരിയുടെ ഫോണ് ഓപ്പൺ ആയി കാണത്തില്ലായിരിക്കും. ഇപ്പോൾ കേൾക്കാമോ മേരി സ്ക്രിയ? സോറി, അത് ഫോൺ ഓപ്പൺ ചെയ്യാനായിട്ട് മറന്നുപോയി, കുഴപ്പമില്ല. പരിചയമായ ഒരു ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹലോ ഹലോ
ഹലോ
ആ കേൾക്കാം കേൾക്കാം പാടിക്കോളൂ ആ കേൾക്കാം പാടിക്കോളൂ പ്ലീസ്.
ിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക താവീ വന്നെങ്കിൽ ഇന്നു മാറി വസിക്ക തങ്കച്ചിരകഴി ഏത്ര നാൾ കേട്ടിട്ടും രംഗകൂടാതെ നിന്നേ തല്ലി സംഗീതം ഞാൻ കൊടൂ തന്നീർക്കന്നോർക്കുക സങ്കടപ്പെട്ടിരുന്നു കർത്തനെ ഏത്ര അനുഗ്രഹങ്ങളെയോ കഷ്ടമാക്കി ജീവിതം കഷ്ടത തന്നിൽ വയുന്നു ഞാനിക തട്ടിയുണത്തണമേയും പായുമായി തല്ലിയതാമീനിൽ മന്ദിരം തന്നിരുന്നു വന്നു പാർത്തു ശുദ്ധി ചെയ്തോ നിന്നീട്ടിരി നിന്നയകത്തിനമേ ജീവിതമെന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ബിജോയേച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യനാമം മാറ്റപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഉദ്ധാനത്തിന്റെ ദിനങ്ങൾ, നമ്മുടെ സ്വന്തം ജീവിതം നോയമ്പ് കാലങ്ങളിലും ഉദ്ധാന പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസങ്ങൾ നമ്മൾ ഭംഗിയോടെ ഉദ്ധാനമൊക്കെ, ക്രിസ്തുവിന്റെ ഉദ്ധാനവും നമ്മുടെ ഓരോരുത്തരുടെയും റിസറക്ഷനും നമ്മൾ പങ്കാളികളായി, അത് കഴിഞ്ഞിട്ടുള്ള ഈ ദിനങ്ങളിൽ നമ്മൾ നോയമ്പ് ദിനങ്ങളിൽ ജീവിച്ചതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ നമ്മുടെ സ്വന്തം വഴികളിൽ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു സ്പ്രിങ്ങിന്റെ ഒരു വേളയിൽ, എസ്പെഷ്യലി സമ്മർ ഒക്കെ ആവാൻ തുടങ്ങി, എല്ലാവരും എല്ലാവരുടെയും കിച്ചൺ ഗാർഡനൊക്കെ അത് വേണ്ടിയ കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കുകയും അത് നല്ല രീതിയിൽ വിത്തുകളൊക്കെ മുളപ്പിക്കുകയും അതിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ കളകളെല്ലാം മാറ്റി കഴിഞ്ഞിട്ടാണ് ആ കിച്ചൺ ഗാർഡൻ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും പുതിയ വിത്തുകളൊക്കെ പാകുന്നത്. നമ്മൾ മറ്റ് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും, നമ്മുടെ ഫോണിന്റെ അപ്ഡേറ്റ് ആയാലും, ഒരു അപ്ഡേറ്റ് നോട്ടീസ് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദ ഫോൺ വിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ്, ഇറ്റ് വിൽ സ്വിച്ച് ഓഫ്, തന്നെത്താൻ ഓഫായി വീണ്ടും ഓൺ ആവുന്ന ഒരു പ്രകൃതി, ഒരു ക്രിയ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ആയാലും, കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആയാലും, IT പ്രൊഫഷണൽസ് ആയാലും, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് പ്രൊഫഷൻ ആയാലും, ഒരു ഓറിയന്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു റിഫ്രഷൽ കോഴ്സ് ഉണ്ട്. ഓൾവേസ് ടു കീപ് അപ്ഡേറ്റിംഗ്, ഓൾവേസ് ടു കീപ് ലേണിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് അവർസെൽസ്. അതിപ്പോ നമ്മുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലായാലും, നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളായാലും, നമ്മൾ പലപ്പോഴും പല പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഭവനത്തിലെ കാര്യങ്ങളായാലും പലപ്പോഴും നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഒരു ആസ്പെക്ട് നമ്മൾ എപ്പോഴും അതിനെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാത്ത, ഇല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു മേഖലയാണ് നമ്മുടെ ആത്മീയ ജീവിതം. മറ്റേതെല്ലാം നമുക്ക് പല പ്രോജക്ട്സ് ഉണ്ട്, നമുക്ക് ഓഫീസിലെ പ്രോജക്ട്സ് ഉണ്ട്, ഭവനത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ, പുതിയ ചിലപ്പം നമ്മുടെ ഭവനത്തിന് വേണ്ടിയുള്ള പുതിയ ഇന്റീരിയറിന്റെ പ്രോജക്ട്സ് ആയിരിക്കും, നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിന്റെ പുതിയ പ്രോജക്ട് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ ഒരു പ്രോജക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം വി അവർ സെൽസ് ആർ എ പ്രോജക്റ്റ്. വി ആർ എ പ്രോജക്റ്റ് ടു ബി കംപ്ലീറ്റഡ് ഓൺ എ ഡെയിലി ബേസിസ്. നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കുന്ന താല്പര്യവും ഇമ്പോർട്ടൻസും നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിന് കൊടുക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നത്. ആ ഒരു പ്രകാശത്തിൽ നയിക്കുവാനും നടക്കുവാനും ആ പ്രകാശം വിടാതെ അതിനെ കത്തിച്ചൊടിച്ച് മറ്റുള്ളവർക്കൊരു പ്രകാശമാകുവാൻ വേണ്ടിയിട്ടുമാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാർക്ക് ചാപ്റ്റർ 2 verses 21-22. The Gospel according to Saint Mark, chapter 2 verses 21-22. No one sews a piece of unshrunk cloth on an old clock, otherwise the patch pulls away from it, the new from the old, and a worse tear is made. And no one puts new wine into old wineskins. Otherwise, the wine will burst the skins, and the wine is lost, and so are the skins. But one puts new wine into fresh wineskins. ഈ ഉപമ പ്രത്യേകിച്ച് ക്രിസ്തു അവിടുത്തെ ജനങ്ങളോട് അവര് ചോദ്യം ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാര് നോയമ്പ് നോൽക്കുന്നുണ്ട്. നിന്റെ ശിഷ്യന്മാർ എന്തിനാണ് നോയമ്പ് നോൽക്കാത്തത്? അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് വാക്യങ്ങൾ അവിടെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും വി ആർ ദ വൈൻ സ്കിൻ. നമ്മൾ ദർ നീഡ് ടു ബി എ ട്രാൻസ്ഫോർമേഷൻ ഓൾവേസ്. ഇവിടെ പറയുന്നത് ന്യൂ വൈൻ ഈസ് പോർഡ് ഇൻ ദ ന്യൂ വൈൻ സ്കിൻ. നമ്മുടെ ഹൃദയമാകുന്ന വൈൻ സ്കിൻ വി കുഡ് ഓൾവേസ് കീപ്പ് ഓൺ റിന്യൂവിങ് ഇറ്റ്. നമ്മൾ പിതാക്കന്മാരുടെ ഒക്കെ വായനകൾ വായിക്കുമ്പോൾ ആദ്യത്തേത് നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് എല്ലാ ദിവസവും നമ്മൾ നമ്മെ തന്നെ വി നീഡ് ടു വർക്ക് ഓൺ അവർ ഓൺ സ്പിരിച്വൽ ലൈഫ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ ഡിവൈൻ വിഷൻ വേണം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വായിച്ചു കേട്ട എവൻഗേലിയൻ ഭാഗം ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 21 verses 1-14, ശിഷ്യന്മാർ വീണ്ടും മീൻ പിടിക്കാൻ പുറപ്പെടുകയാണ്. അവർക്ക് ആ ദിവസം രാത്രി മൊത്തം അവർക്ക് ഒന്നും കിട്ടിയില്ല. പ്രഭാതം പ്രാതകാലം ആയപ്പോൾ അക്കരെ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, വൈ ഡോണ്ട് യു ഫിഷ് ദി അതർ സൈഡ്. അവർ അവരവരുടെ ഈഗോ അവരുടെ എക്സ്പീരിയൻസ്, ക്രിസ്തു അവരെ വിളിക്കുന്നതിന് മുൻപിൽ അവര് മീൻപിടുത്തക്കാരായിരുന്നു, പ്രൊഫഷണൽ മീൻപിടുത്തക്കാരായിരുന്നു. അതിന് അവർക്കറിയാമായിരുന്നു ഏത് സമയത്ത് എവിടെ വല വീശിയാൽ അവർക്ക് മീൻ കിട്ടും. പക്ഷെ ആ രാത്രി മൊത്തം അവര് ഉത്സാഹിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. പ്രഭാത സമയത്ത് അവരോട് ഒരു ആള് പറയുകയാണ്, വൈ ഡോണ്ട് യു ട്രൈ ദി അതർ സൈഡ്. നമ്മളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഉത്തരം തന്നേനെ, ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ മീൻ പിടിക്കുകയാണ്, ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ട്രൈ ടു ടെൽ മീ വാട്ട് ഐ നീഡ് ടു ഡു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പറയാറുണ്ട്. പക്ഷെ ഇവര് അതൊന്നും വകവെക്കാതെ ഇവരുടെ ഈഗോയും പ്രൈഡും മാറ്റിവെച്ച് പറഞ്ഞ കാര്യം അങ്ങനെ കേൾക്കുകയായിരുന്നു, പ്രവർത്തിക്കുകയായിരുന്നു. അതിന് പ്രതിഫലമായിട്ട് അവർക്ക് മീൻ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഉടനെ യോഹന്നാന് മനസ്സിലായത്, ഹി റിക്കഗ്നൈസ്ഡ് ദാറ്റ് ഹി ഈസ് ക്രൈസ്റ്റ്. ആ ഒരു ഡിവൈൻ വിഷൻ നമുക്കുണ്ടായിരിക്കണം. ദ ഡിവൈൻ വിഷൻ ടു നോട്ട് ജസ്റ്റ്, അവിടെ അതിന്റെ തൊട്ടു മുൻപിൽ വരെ അവർക്ക് അറിയുന്നില്ല അത് ക്രിസ്തു ആയിരുന്നു. ഓൺലി when they realized that divine vision or the expression of theory, ആ divine vision നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപറ്റമുള്ള പലര് ക്രിസ്തു ആയിരിക്കാം, പക്ഷെ നമുക്ക് അവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഒരിക്കലും ഒരു ആശ്രമത്തിൽ കുറേയധികം സന്യാസികൾ ഉണ്ടായിരുന്നു. കാലം കഴിയുന്നതോറും സന്യാസികൾ കുറഞ്ഞുകൊണ്ട് വന്നു. അപ്പോഴത്ത് കുറച്ചു ദൂരത്ത് ഒരു പുതിയൊരു ആശ്രമം സ്ഥാപിച്ചു. അവിടെ സന്യാസികൾ അവരുടെ അംഗം കൂടാൻ തുടങ്ങി. ഈ ഇവിടുത്തെ ഈ പഴയ ആശ്രമത്തിൽ ആളുകൾ കുറയാനും തുടങ്ങി. ഈ പഴയ ആശ്രമത്തിലെ ആബട്ട് വിഷമത്തോടെ ആ പുതിയ ആശ്രമത്തിലെ അവിടെ ചെന്ന് അവരോട് അവിടുത്തെ ആബട്ടിനോട് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തോ ചെയ്യുന്നേ, കുറെ അധികം ജനങ്ങൾ വരുന്നുണ്ടല്ലോ സന്യാസിമാർ ആവാൻ. സോ അവിടെ അവര് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ ആബട്ട് തിരിച്ച് ആശ്രമത്തിലോട്ട് വരുമ്പോൾ, ആ പുതിയ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഒരു വാക്യം അവിടെ എഴുതിയത് അവിടെ കണ്ടു. അത് അവരുടെ ആ പുതിയ ആശ്രമത്തിന്റെ എൻട്രൻസിൽ അത് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതിയത് വൺ അമംഗ് യു ഈസ് ക്രൈസ്റ്റ്. നമ്മുടെ ചുറ്റും പലപ്പോഴും ക്രിസ്തു ഉണ്ട്, പക്ഷെ നമുക്ക് അവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ദാറ്റ് ഡിവൈൻ വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ശിഷ്യന്മാര് അവിടെ പത്രോസ് ഉടനെ ചെയ്യുന്നത് ക്രിസ്തു ആണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ ചെയ്തത് ഉടനെ തുണിയെടുത്ത് മറച്ച് വെള്ളത്തിലോട്ട് ചാടുകയാണ്. സോ ദാറ്റ് ആക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി വളരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ, ആ ഒരു ഡിവൈൻ വിഷൻ, നമ്മുടെ ചുറ്റും ഉള്ളവർ എല്ലാവരും ക്രിസ്തു എന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറാനും സംസാരിക്കുവാനും സ്നേഹം പങ്കിടുവാനും നമുക്ക് സാധിക്കണം. ആ ഒരു ഡിവൈൻ വിഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന ആൾക്കാർ എല്ലാവരും ക്രിസ്തുവാണെന്ന് ഉള്ള ബോധ്യത്തോടെ നമ്മൾ അവരോട് ഇടപെടുമ്പോൾ ദ വേൾഡ് ബിക്കംസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ് ഇൻ. മറ്റുള്ളവർക്ക് നമ്മളോട് പകയോ ദേഷ്യമൊക്കെ കാണാം, പക്ഷെ നമുക്ക് അവരെ ക്രിസ്തുവായിട്ട് കണ്ട് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ഡിവൈൻ വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വി കുഡ് ഗ്രോ സ്പിരിച്വലി. ഡിവൈൻ വിഷൻ മാത്രമല്ല അവിടെ ആവശ്യമായിട്ടുള്ളത്, നമുക്കറിയാം നമ്മുടെ ചുറ്റും, നമ്മൾ പറയുക ചുറ്റും നമ്മുടെ ചുറ്റും എല്ലാവരും ക്രിസ്തുവാണ്, പക്ഷെ അവരെ വിദ്വേഷിക്കുവാനും ദ്രോഹിക്കുവാനും നമ്മൾ ചെയ്താൽ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. നമ്മൾ അതിന് the actions, the practices is also important. Divine vision മാത്രമല്ല, ആ ഒരു ബോധ്യം മാത്രമല്ല, അതിനോടൊപ്പം ആ ആക്ഷൻ ടു ലവ് ദി അതർ പീപ്പിൾ, ടു ഫോർഗെറ്റ്, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയ മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. ഈ ഡിവൈൻ വിഷൻ ആക്ഷനും വരണമെങ്കിൽ നമുക്ക് ദേർ ഷുഡ് ബി അവയർനെസ് വിത്ത് ഇൻ അവർ സെൽഫ്. പലപ്പോഴും നമ്മൾ പുറം രാജ്യങ്ങളിലും മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്, നമ്മുടെ ഉള്ളിലോട്ട് യാത്ര ചെയ്യണം. വി ഷുഡ് സ്റ്റാർട്ട് ലുക്കിംഗ് വിത്ത് ഇൻ അവർ സെൽഫ്, അവർ സെൽഫ് അവയർനെസ്. ഞാൻ എന്താണ്, എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്, ഏത് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാനിരിക്കുന്നത്, എവിടെയൊക്കെ എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദാറ്റ് സെൽഫ് അവയർനെസ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ഈ പുതിയ വീഞ്ഞ് പുതിയ കൽഭരണിയിൽ, ഇല്ലെങ്കിൽ സോറി, പുതിയ വൈൻസ്കിന്നിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പഴയ കാര്യങ്ങളെല്ലാം മാറ്റണം. പിതാക്കന്മാരൊക്കെയും മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെയും പറയുന്നത് Christian life is not just to avoid sin. പാപം ചെയ്യാതെ മാത്രം ജീവിക്കുന്നതല്ല, അതിന്റെ ഉപരിയായിട്ട് നന്മകൾ ചെയ്ത് വളരുവാൻ, not just to avoid sin, but to grow in virtue is important. നമ്മൾ പാപം ചെയ്യാതിരിക്കുകയും അതിനുപരിയായിട്ട് നന്മകൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ വെർച്യൂസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പിതാക്കന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സോ ഈ പുതിയ വീഞ്ഞ് എസ്പെഷ്യലി ഇനിയും വരുന്ന ദിവസങ്ങളൊക്കെയും പെന്തിക്കോസ്തിന് വേണ്ടിയിട്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അസെൻഷൻ കഴിഞ്ഞിട്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളൊക്കെ വരാൻ പോവുകയാണ്. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ പുതുവീഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പുതുവീഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ സെൽഫ് അവയർനെസ്, അത് കഴിഞ്ഞിട്ടുള്ളത് സെൽഫ് എക്സാമിനേഷൻ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാർക്ക് ഇടാറുണ്ട്, മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ സ്വയമേ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വയം മാർക്കിടുവാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തെയല്ല, നമ്മുടെ സ്വന്തം ജീവിതത്തെ മാർക്കിടുവാൻ നമുക്ക് സാധിക്കണം. സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് അവയർനെസ്, സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് ഡിറ്റർമിനേഷൻ. നമുക്ക് ഈ എനിക്കറിയാം ഞാൻ പാപിയാണ്, എനിക്കറിയാം ഞാൻ ഈ ഒരു അവസ്ഥയിലാണ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉപരിയായിട്ട് ഒരു ഡിറ്റർമിനേഷൻ വേണം. To stand up and to walk towards our Creator. ആ ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടല്ല, നമ്മൾ ആത്മീയമായി വളരണം. അതിനുവേണ്ടി ഞാൻ ഐ ആം എ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഐ നീഡ് ടു ഡു ദീസ് തിങ്സ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോ പ്രോജക്ട് അവർ ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഐ ആം എ പ്രോജക്ട്, ഞാൻ എന്റെ ജീവിതം തന്നെ ഒരു പ്രോജക്റ്റാണ്, ആത്മീയമായി വളരുക. അതിനു വേണ്ടിയിട്ടുള്ള ഘട്ടങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കണം. അതിനൊപ്പമായിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ വളരുക. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജിലോട്ട് മാറുവാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ദാറ്റ് ഡിറ്റർമിനേഷൻ ഈസ് റിയലി ഇമ്പോർട്ടന്റ്. സോ ആ ഡിവൈൻ വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ക്രിസ്തുവാണ്. ആക്ഷൻ, ദ ഡിവൈൻ ആക്ഷൻ ഓർ പ്രാക്സിസ്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാൻ ക്രിസ്തുവിന്റെ ഒരു ഫോളോവർ ആണെന്ന് മറ്റുള്ളവർ അറിയുന്നത് ഞാൻ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഡിവൈൻ വിഷൻ, ആക്ഷൻ, ഈ രണ്ട് കാര്യങ്ങൾ അതിനെ ഉറപ്പിക്കുന്നതും അതിനെ വളർത്തുന്നതും സെൽഫ് അവയർനെസ്, സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ പുതുവീഞ്ഞിനെ നമുക്ക് നിറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഈ കിച്ചൻ ഗാർഡൻ പോലെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായ കൃഷികളെല്ലാം ഫ്രീസ് വന്നു കഴിഞ്ഞ് അത് നശിച്ച കാര്യങ്ങളെല്ലാം മാറ്റുകയാണ്. അതിന്റെ ഇടയ്ക്കെല്ലാം നമ്മൾ പോയി പുതിയ വിത്തുകളൊക്കെ പാകുന്നത്, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിന്റെ കിച്ചൻ ഗാർഡൻ എല്ലാം നമ്മൾ ആവശ്യമായ മണ്ണൊക്കെ നിറച്ച് അതിന് പഴയ വീഡ്സ് എല്ലാം മാറ്റി കളഞ്ഞ് അതിന് വേണ്ടിയ ഫെർട്ടിലൈസർ ഒക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നനച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വിത്തൊക്കെ പാകുന്നത്. അതുപോലെയാണ് നമ്മുടെ ഹൃദയവും. നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യമെല്ലാം നമ്മൾ മാറ്റണം. അത് മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുതുവീഞ്ഞിനെ നമുക്ക് നിറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഉദ്ധാനത്തിന്റെ ഈ പ്രകാശത്തിന്റെ ഈ ഒരു ഫെസ്റ്റിവൽ, നമ്മുടെ ഓരോരുത്തരുടെ ഉദ്ധാനത്തിന്റെ ഈ പെരുന്നാളിൽ നമ്മൾ ക്രിസ്തു നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഒരു ഡിവൈൻ വിഷൻ, ആ ഒരു ആക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആത്മീകമായി കൂടുതൽ ഞാൻ വളർന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഞാൻ ആത്മീകമായി കുറച്ചെങ്കിൽ വളരുന്നുണ്ടോ? ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, ആത്മീകമായി വേണ്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങണം. ആ ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. ഞാൻ ഐ ആം എ പ്രോജക്ട് ജസ്റ്റ് ലൈക്ക് ഹൗ വി കംപ്ലീറ്റ് ഓൾ ദി അതർ പ്രോജക്ട്സ്, വെതർ ഇറ്റ് ഇസ് എ ചർച്ച് കൺസ്ട്രക്ഷൻ, വെതർ ഇറ്റ് ഇസ് അവർ ഹോം ഓർ അറ്റ് വർക്ക് പ്ലേസ്. നമ്മൾ തന്നെ വി ആർ എ പ്രോജക്ട് ടു ബിക്കം ബെറ്റർ than what I am, to be the light in the world. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പുതുവീഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ക്രിസ്തു നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഇടപെടുന്ന ആൾക്കാർ ചിലപ്പോൾ അവരിൽ ആരെങ്കിലും ക്രിസ്തു ആയിരിക്കാം. നമ്മൾ കണ്ടുമുട്ടുന്ന ആരെങ്കിലും ക്രിസ്തു ആയിരിക്കാം. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ നിഗ്രഹിതരെ, ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ പതിവ് പോലെ ശാന്തമായി തണുത്തൊരു കാറ്റ് നമ്മുടെ ദേഹത്തേക്ക് എപ്രകാരം വീശുമോ അതിലെത്രമാത്രം അനുഭൂതി നമുക്ക് ലഭിക്കുമോ, അതേ അർത്ഥത്തിലും ആശയത്തിലും വളരെ ഗൗരവമായ ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദിസ് എ മെസ്സേജ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ റാദർ ദാൻ ലുക്കിംഗ് ഇൻ ടു അതേഴ്സ്. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 2:20-21 വളരെ സുപരിചിതമായ ഒരു വേദഭാഗം അദ്ദേഹം തെരഞ്ഞെടുത്തു. ഉചിതമായ ഉദാഹരണങ്ങൾ, വളരെ ഭംഗിയായി ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർത്തക്കവണ്ണമുള്ളത്. പ്രധാനമായിട്ട് എന്നെ വളരെ സ്പർശിച്ച കാര്യങ്ങളെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നമ്മൾ ആചരിച്ചു, ആഘോഷിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എത്രമാത്രം പുനരുദ്ധാനത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഈ ഒരു ചിന്ത അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പങ്കുവച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൺ എമംഗ് യു ഇസ് ക്രൈസ്റ്റ്. നമുക്കൊരു വലിയ പ്രകാശം നൽകുന്ന ഒരു ചിന്തയാണ്. നമ്മൾ നോക്കുമ്പം സമൂഹത്തിൽ ധനികരുണ്ട്, ധനികരല്ലാത്തവരുണ്ട്, ദരിദ്രർ, പണ്ഡിതരുണ്ട്, പാമരരുണ്ട്, നമുക്കിഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്, നമ്മളെ ഉപദ്രവിച്ചവരുണ്ട്, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമ്മൾക്ക് വേണ്ടി കരുതിയവരുണ്ട്. ഇങ്ങനെ ഒത്തിരി പേരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലരെ കാണുമ്പോൾ നമ്മുടെ മുഖം അറിയാതെ സന്തോഷം കൊണ്ട് നിറയും, ചിലരെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മുഖം ഗൗരവമാകും. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, ദ ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ആക്ഷൻ. ബ്രെയിനിൽ നിന്ന് അതിന്റെ മെസ്സേജ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ മുഖത്തെത്തും. അങ്ങനെയൊരു സ്ഥലത്താണ് അച്ഛൻ അത് അവതരിപ്പിച്ചത്. വൺ എമംഗ് യു ഈസ് ക്രൈസ്റ്റ്. ചുറ്റുപാടും നമുക്ക് അറിയാവുന്നവരെ ഒന്ന് നോക്കുക. പള്ളിയിൽ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരെ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ തന്നെ ചെന്ന് നിൽക്കുന്നത്. എന്നാൽ ഇതുവരെ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ചില മനുഷ്യരുടെ മുഖം ഓർമ്മയിൽ വരുമ്പോൾ അതിലൊരു ക്രിസ്തു ഉണ്ടെന്ന് ചിന്തിക്കുക. ഇഷ്ടമുള്ള സഭാ നേതൃത്വം ഉണ്ട്, വൈദികരുണ്ട്, ഇഷ്ടമല്ലാത്തവരും കാണും. അങ്ങനെ ഇഷ്ടമല്ലാത്തതായിട്ട് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അതിലും ഒരു ക്രിസ്തുവിന്റെ ചൈതന്യ മുഖമുണ്ടെന്ന് ചിന്തിക്കുക. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കുടുംബത്തിൽ താല്പര്യമുള്ളവരും താല്പര്യം ഇല്ലാത്തവരും കാണും. ഈവൻ ഒരു യൂണിറ്റ് ലെവലിൽ പോലും, ഭാര്യാപത്ര ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, അവരിലൊരു ക്രിസ്തു ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ചിന്ത. അച്ഛന്റെ ആ സന്ദേശം വളരെ വിലപ്പെട്ടതാണ്, വളരെ ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ആൻഡ് ദ തേർഡ് വൺ, ഐ ആം എ പ്രോജക്ട്. നമ്മൾ ഒരുപാട് പ്രോജക്ട് ചെയ്യുന്നവരാണ്. പള്ളികളിൽ, ഭവനങ്ങളിൽ, യാത്രകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് വേണ്ടി ഒക്കെ ഒത്തിരി ചെയ്യുന്നു. ബട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഐ ആം എ പ്രോജക്ട്. ഞാനൊരു പദ്ധതിയാണ്. ആരുടെ പദ്ധതിയാണ്? ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ഞാൻ. ആ രക്ഷാകരമായ പദ്ധതി എനിക്ക് വേണ്ടി ദൈവം നൽകിയെങ്കിൽ ആ ദൈവികമായ ബന്ധത്തിലുള്ള ഒരു പ്രോജക്ട് മനസ്സിൽ കണ്ട് ജീവിക്കുന്ന ഒരു സംഭവം. വളരെ ഭംഗിയായിട്ട് അച്ഛൻ അത് അവതരിപ്പിച്ചു. റെലവെന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സ്പ്രിംഗ് സീസൺ കഴിയുമ്പോൾ നമ്മൾ കളകളൊക്കെ മാറ്റി വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് സ്ട്രെക്സസിലെ എല്ലാ വീടുകളുടെയും ബാക്ക് യാർഡ് ഏകദേശം കളച്ച് മറിച്ച് വിത്തുകൾ പാകി എന്തെങ്കിലുമൊക്കെ ചെടികളോ സസ്യങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ നട്ടവരാണ്. അത് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് സന്തോഷമായിട്ട് കരുതുന്നവരുണ്ട്. അത് ഈ വർഷവും ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൈകെട്ടിയിരിക്കുന്നവരെ നമുക്കറിയാം. എന്തുവാകട്ടെ, അവരോടൊക്കെ അവരിലെല്ലാം ഒരു ക്രിസ്തുവിന്റെ മുഖമുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ക്രിസ്തുവിന്റെ മുഖമുണ്ടെന്ന് വിചാരിക്കാമെങ്കിൽ അതുപോലെ വിശാലമായൊരു ലോകം, ആ ലോകത്തെ വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനിറ്റി. അപ്പൊ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ സഭ എന്താണെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ നമ്മളവിടെ വിശദീകരിച്ചു. ഇതൊരു വലിയ പ്രചോദനമായി തീരട്ടെ. അച്ഛനോട് ഈ ഒരു ആശയത്തിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും കടപ്പെട്ടവരാണ്. ഈ സുബോറോ പ്രാർത്ഥനയിൽ സമ്മേളിച്ച എല്ലാവർക്കും അതിന്റെ പരിപാകതയും പവിത്രതയും സുഗന്ധവും ലഭിക്കാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
സമയത്ത് തന്നെ ദൈവസന്നിധിയിൽ ശിരസ്സുകൾ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കേണ്ടവരുടെ പേരുകൾ നമ്മൾ ഇങ്ങനെ ഓർക്കുന്നു. കൂടുതൽ സുഖം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ബാ സമർപ്പിക്കുക. നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനിജോയി, സോസമ്മ, സേറ, മോളി, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, നിർമ്മല, മേരി, തോമസ്, മറിയാമ തോമസ്, ബിന്ദു, അനൂപ്, മേഴ്സി, ഫാൻസി, ഷാജി, ജോസ്, വിൻസി, രാജൻ തോമസ്, ഒരു തോമസ്, ഒരു ലുസി എബ്രഹാമിനെ ദൈവം ബാഗി ഓർക്കാം. സാധാരണ ഓർക്കാറുള്ള ജിമ്മി, കൊച്ചുമോൾ ആലീസ് ജോസഫ്, അതുപോലെ തന്നെ മോഹൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഓർക്കാം. അതുപോലെ തന്നെ ഒരു മാത്യു, ഒരു മകനാണ്, സുഖമില്ലാത്ത ഹോസ്പിറ്റലായിരുന്നു, ഇപ്പോഴും സുഖം പ്രാപിച്ചു പോയി. മാത്യുവിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവമാ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിരന്തരമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അങ്ങയുടെ പുനരുത്ഥാന പെരുന്നാളിന്റെ സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ്, രുചിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ശാന്തമായി അങ്ങയുടെ മുമ്പാകെ താഴ്മയോട് ഞങ്ങളുടെ പുറകുകളെ ഏറ്റുപറഞ്ഞ് വീണ്ടും ആ പുനരുത്ഥാനത്തിന്റെ നന്മയെ ലോകത്തിന് മുമ്പാകെ പ്രഘോഷിക്കത്തക്ക വിശ്വാസം മുറിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഓരോ നിമിഷവും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങണമേ. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ലോകം സമ്മാനിക്കുന്ന രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവയൊക്കെ അതിജീവിച്ച് അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. രോഗവും മറ്റു തരത്തിലുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെ ദൈവത്തെ കൂടുതൽ അറിയാനുള്ള മുഖാന്തരമായി തിരിച്ചറിയുവാനും അതനുസരിച്ച് അങ്ങയിൽ വിനയപ്പെടുവാനും ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് പറഞ്ഞവരെയൊക്കെ ഓർക്കുന്നു. ദൈവം ഓരോ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവർക്കൊക്കെ അവിടുന്ന് സൗഖ്യവും ബലവും നൽകണമേ. സ്വർഗീയ അപ്പന്റെ സ്പർശനം തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ ഉത്കണ്ഠകൾക്ക് പ്രകാശം നൽകണമേ. തിരുവചനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ഞങ്ങൾ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന മുഖാന്തരങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാരെ, യുവതികളെയും ചെറുപ്പക്കാരെ എല്ലാവരെയും തിരുവുമ്പ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായത്തിയിട്ടും വിവാഹം നടക്കാതെ പോകുന്ന മക്കളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു, പരിശുദ്ധ ബാബാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയും ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം മൂലവും വലയുന്നവർക്ക് അവിടുന്ന് സൗഖ്യവും ആശ്വാസവും നൽകണമേ. പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠനെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വീണ്ടും രോഗികളായി പേര് പറഞ്ഞവരെ അല്ലാത്തവരെയും ഓർക്കുന്നു. ഞങ്ങളെയൊക്കെ കൂടുതൽ ആത്മീയ നന്മയിൽ നയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക കാലം നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള കുടുംബങ്ങളോടും അതിന് നേതൃത്വം കൊടുക്കുന്നവരോടും അതിനെന്താന്ന പുരിമാരുടെ അച്ഛനോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു ചിന്ത പറഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ബിജുവേച്ചനോട് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഇവിടെ മാമനച്ചൻ, അതുപോലെ വൈശ്യ വിരിസച്ചൻ, ഐശക് പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും, അതുപോലെ തന്നെ ഇതിൽ സംബന്ധിച്ച എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച മേരി ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കേക്കാലോ
പറഞ്ഞു.
അച്ഛാ, ഞാൻ ഇന്നലെ പറഞ്ഞ ജോസും ഷാജിയും അവരെ
മറ്റേ ഫോണിൽ സംസാരിക്കാം.
ഓക്കെ.